റോമർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ 20 മുതൽ 31 വരെയുള്ളതായ വേദവാക്യങ്ങൾ. ദ എപ്പിസ്റ്റിൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 3:20-31. ആമേൻ. വളരെ പവർഫുള്ളായിട്ടുള്ളതായ ഒരു വേദവാക്യമാണ് നമ്മളിപ്പോൾ വീട്ടുകൾ വായിച്ചു കേട്ടത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം, ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ നിന്ന് ആർക്കും ഒരു വിടുതലുമില്ല. പല കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്ത് വന്ന് അവസാനം ദൈവവചനത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. 9 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ വളരെ ശക്തമായി പറഞ്ഞു. ആരും നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അതിനുശേഷം സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ ഏകദേശം 44% ഓഫ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കോട്സ്, 44% പഴയ നിയമം എടുത്ത് ആണ് പൗലോസിൻ്റെ ആർഗ്യുമെൻറ്റ്സ് മുഴുവനും അപ്പോസ്തലനായ പൗലോസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവസാന കൺക്ലൂഷൻ ആർഗ്യുമെൻസിലേക്ക് അപ്പോസ്തലനായ പൗലോസ് വരുമ്പോൾ ദൈവവചനത്തിൽ വളരെ ശക്തമായി എടുത്തു പറയുന്നു, ആരും ഈസി ആയിട്ട് ദൈവിക ജഡ്ജ്മെൻറ്റിൽ നിന്ന് രക്ഷപ്രാപിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട. അപ്പം ഇവിടെ നമ്മൾ വായിക്കുകയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അപ്പം എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം. ഇങ്ങനെ മനുഷ്യജാതിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല. അപ്പം ദൈവത്തെയും മനുഷ്യനെയും നിരപ്പിക്കേണ്ടതിന് ഒരു സൊല്യൂഷൻ കണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. കാരണം ദൈവവചനം അവസാനത്തെ ആർഗ്യുമെൻറ്റിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി പറഞ്ഞു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല, എല്ലാവരും വഴിതെറ്റിയിരിക്കുന്നു. യഹൂദനായാലും യവനനായാലും ഒരുപോലെ പാപത്തിൻ കീഴിൽ ആയിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം. മനുഷ്യജാതിയെ ദൈവത്തിങ്കിലേക്ക് നിരപ്പിക്കേണ്ടതിന് ഒരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ഇവിടാണ് സുവിശേഷത്തിൻ്റെ പ്രാധാന്യം. ഗോസ്പൽ സാറ്റിസ്ഫൈസ് ദ സിന്നേഴ്സ് നീഡ്. അപ്പോൾ സുവിശേഷമാണ് മനുഷ്യജാതിയുടെ ആവശ്യത്തിനുള്ളതായ ഒരു പരിഹാരമായി കടന്നു വരുന്നത്. അപ്പം 20-ാം വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട്. എന്തുകൊണ്ട്? ദെയർഫോർ നമ്മൾ പറയുന്നതാണ്. വെൻ വി സീ എ ദെയർഫോർ, അതുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വേണം. അപ്പം ഈ അതുകൊണ്ട്, എന്തുകൊണ്ട്, അതിൻ്റെ അതിൻ്റെ മറുപടി തന്നെ 19-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷാരോഗ്യരായി. അപ്പോൾ സർവ്വലോകവും ശിക്ഷായോഗ്യരായി തീർന്നത് കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നു. അപ്പം ഇനി നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്തുവാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദിസ് ഗ്ലോറിയസ് ഗോസ്പൽ? നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ദർ ആർ സോ മെനി ഡെഫിനിഷൻസ് ഓഫ് ഗ്ലോറിയസ് ഗോസ്പൽസ്. ഇന്ന് ലോകം കണ്ടുപിടിച്ചിരിക്കുന്ന ഗ്ലോറിയസ് ഗോസ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ശിക്ഷിക്കാതെ ദൈവം, ദൈവം സ്നേഹത്തിൻ്റെ ദൈവം. ഇത് നമ്മൾ പല പ്രാവശ്യം ഇവിടെ ചിന്തിച്ചിട്ടുള്ളതായ കാര്യമാണ്. കാര്യം ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാകുന്ന ആ യുനോ ആങ്കർ ഓഫ് ഗോഡ് അത് മീറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. കാര്യം ചുമ്മാ അത് പാപിയായ ഒരു മനുഷ്യനെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചുമ്മാ അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിനൊരു മീഡിയേറ്റർ എപ്പോഴും ഉണ്ടാകണം. അല്ലാതെ മീഡിയേറ്റർ ഇല്ലാതെ പാപിയായ മനുഷ്യൻ ഈസിലി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കടന്നു വരാൻ പറ്റത്തില്ല. അപ്പം ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ പ്രാധാന്യത, അപ്പം ഞാനിത് ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് വളരെ വ്യക്തമായി ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. ഇതാരായിരുന്നു ഈ അപ്പോസ്തലനായ പൗലോസ്? Who was he? Yeah, persecutor of the church. ഒറ്റ ഒരുത്തനെ പോലും വിടത്തില്ലായിരുന്നു. സ്ത്രീകളെയൊക്കെ ഈ മാർഗത്തിൽ വരുന്ന എല്ലാവരെയും എന്ത് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൊക്കെ കാണുന്ന ഗ്രേറ്റ് പെർസിക്യൂഷൻ, മാസീവ് പെർസിക്യൂഷനിലൊക്കെ ആർക്ക് കൈയുണ്ട്? യെസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആര് മാറ്റി? ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇതിൻ്റെ ആഴം നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പം ഈ ഗ്ലോറിയസ് ഗോസ്പൽ വളരെ ദൈവത്തിൽ നിന്ന് അകന്ന് എല്ലാവരെയും ഉപദ്രവിച്ച് ജീവിച്ചതായ ഒരു സോളിനെ പൗലോസാക്കി മാറ്റിയെങ്കിൽ, അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്നെ ബോദർ ചെയ്യുന്നത് ലോകത്തിൻ്റെ ചിന്തകളല്ല. ഐ ആം കംപ്ലീറ്റ്ലി കൺസേൺഡ് അബൌട്ട് ദ എറ്റേണൽ സ്റ്റഫ്. അപ്പോൾ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, യഥാർത്ഥമായി ഗ്ലോറിയസ് ഗോസ്പൽ ഒരു വ്യക്തിയിൽ വ്യത്യാസം വരുത്തിയാൽ അവന് പിന്നെ ടെമ്പറൽ കാര്യങ്ങളല്ല, ടെമ്പറൽ റെപ്യൂട്ടേഷൻസ് അല്ല അവനെ ബോദർ ചെയ്യുന്നത്, അവനെ ചിന്തിപ്പിക്കുന്നത് എറ്റേണൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ പറയും ഗ്ലോറിയസ് ഗോസ്പൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഗ്ലോറിയസ് ഗോസ്പൽ നമ്മളെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും അതേ സമയത്ത് തന്നെ ഹൗ മച്ച് ആർ വി തോട്ട്ഫുൾ അബൌട്ട് ഇറ്റ്, ഹൗ മച്ച് ഡു യു റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ മീഡിയേറ്റർ ഹാസ് പെയ്ഡ് ഫോർ ഇറ്റ്. സോ വി ഹാവ് ടു റിയലി അണ്ടർസ്റ്റാൻഡ്. വി ആർ സോ പ്രിവിലേജ് ദാറ്റ് യു നോ ഗോഡ് ഹാസ് ഗിവൺ അസ് ദിസ് പ്രിവിലേജ് to know the depth of the glorious gospel. അപ്പം യഹൂദന്മാർ വിചാരിച്ചു, ഓക്കെ, ന്യായപ്രമാണം ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ദൈവത്തിൻ്റെ ശിഷ്യാവധിയിൽ നിന്ന് അങ്ങ് ഈസി ആയിട്ട് എന്ത് ചെയ്യാം. അല്ലെ, അവർ വിചാരിച്ച ദൈവം അവരുടെ പോക്കറ്റ് ഇരിക്കുക ആരുമില്ലയോ. ന്യായപ്രമാണം നമ്മളിതെല്ലാം പഠിച്ച കാര്യങ്ങളാണ്. ഗോഡ് ഹാസ് ഗിവൺ എസ് തോറ അല്ലേ, വി ആർ പാർട്ട് ഓഫ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. We are circumcised. So we are privileged comparing to all other people. So we can easily escape. Karanam, main aayittulladaya nyayapramanam aarkkundu? Yahudanmarkkundu ennu vicharichu. Ennal 20th vaakyam parayukayanu, nyayapramanathinte pravartikala oru jadavum aarude sannidhil neethikarikkappadunnilla? Devathinte sannidhil. So the need ennu parayunna ee saahajaryathil പാപിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണം, പാപിയെ ദൈവത്തിങ്കിലേക്ക് നിരപ്പാക്കണമെങ്കിൽ സംപടി ഹാസ് ടു കം. അപ്പോൾ ഇവിടെ വായിക്കുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും. അപ്പം ഈ ഒരു ജഡവെന്ന് പറയുമ്പോൾ വെദർ ഇറ്റ് ഈസ് ജ്യൂ ഓർ ജെൻറ്റൈൽ, ആര് തന്നെ, ഇനിയും ഈ അഖിലാണ്ടത്തിൽ ഏതെങ്കിലും ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിന് ആവശ്യമില്ലെന്നല്ല. ന്യായപ്രമാണത്തിൻ്റെ ആവശ്യം എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ അവസാനത്തിൽ തന്നെ കിടപ്പുണ്ട്. എന്താ പറയുന്നത്? പാപത്തിൻ്റെ തിരിച്ചറിവ്, പാപത്തിൻ്റെ പരിജ്ഞാനം ഒരു വ്യക്തിക്ക് ലഭിക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ ന്യായപ്രമാണം ഒരിക്കലും ഒരു വ്യക്തി എന്തു ചെയ്തില്ല? ട്രാൻസ്ഫോം ചെയ്തില്ല, എന്നല്ല, നീതീകരിക്കത്തില്ല. സോ ദിസ് ടേംസ്, ആക്ച്വലി നിങ്ങൾ ഇത് ഈ ടേംസുകളൊന്നും മറന്നു പോകരുത്. റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഈ ടേമുകളൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കും, മെയിനായിട്ട് നമ്മൾ ലുക്ക് ചെയ്യാൻ പോകുന്ന കാര്യമാണ് മനുഷ്യജാതിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണമെങ്കിൽ, നിരപ്പിക്കണമെങ്കിൽ ഈ പ്രോസസ്സ് ഇപ്പോൾ നടക്കാൻ പോവുക. സോ ദ നീഡ് ഓഫ് ദ സിന്നർ ഈസ് ദ ഗോസ്പൽ. സോ വി ഗോയിങ് ടു സീ വാട്ട് ഈസ് ദിസ് ഗോസ്പൽ. ഞാൻ പറയുന്നതിന് മുമ്പോട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ഗോസ്പൽ? ടോണി നിങ്ങൾ പറയുന്നു ജീസസ് ക്രൈസ്റ്റ്. വാട്ട് ഈസ് ദ ഗോസ്പൽ? ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് ഈസ് ദ ഗോസ്പൽ. വാട്ട് ഈസ് ദാറ്റ് ഗുഡ് ന്യൂസ്? ആ, യേശുക്രിസ്തു ദൈവമാണെന്നും, യേശുക്രിസ്തു ദൈവമാണ് നമ്മൾ പറഞ്ഞില്ലെന്നും, ദൈവമാണ്. യാ, അവൻ മുഖാന്തരം നമുക്ക്, യാ, നല്ല നല്ല ആൻസറുകളാണ്. യെസ്, യെസ്, സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം ഓൾ അബൌട്ട് ജീസസ്. യെസ്. അപ്പോൾ ഈ ജീസസ് എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം, പക്ഷേ ഈ ജീസസ് എന്തോ ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്, യെസ്. അപ്പം നമ്മൾ നോക്കാൻ പോവാം. എല്ലാം നല്ല ആൻസറുകളാണ്, അല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, നല്ല ആൻസറുകളെല്ലാം. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നു, ന്യായപ്രമാണം കൊണ്ട് പ്രയോജനമില്ലെന്നല്ല, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം നമ്മൾ അറിയുന്നു. ഇനിയും വായിക്കുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി. അപ്പോൾ കണ്ടോ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി. അപ്പോൾ ന്യായപ്രമാണം ഒരു വ്യക്തിയെ നീതീകരിക്കുന്നില്ല, പിന്നെ ആർക്കേ നീതീകരിക്കാൻ പറ്റത്തുള്ളൂ? അപ്പം നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വരണം. അപ്പോൾ ദ റൈറ്റസ്നെസ് ഓഫ് ഗോഡ് ഹാസ് ടു ബി ഇമ്പ്യൂട്ടഡ് ടു അസ്. അപ്പോൾ അത് ചുമ്മാതെ ദൈവത്തിന് ആ റൈറ്റസ്നെസ് ഓഫ് ഗോഡ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് നടുവിൽ ഒരു വ്യക്തി വേണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഈ ഒക്ടോബർ മാസം നമ്മളൊരു ഡിസൈപ്പിൾഷിപ്പ് ഇത് തുടങ്ങുമെന്ന്. പക്ഷേ അത് സംഭവിച്ചില്ല. മോസ്റ്റ് പ്രോബബ്ലി അറ്റ്ലീസ്റ്റ് നമ്മൾ നവംബറിലെങ്കിലും നമ്മൾ തുടങ്ങണം. അതിൽ ഞാൻ ഈ ജസ്റ്റിഫിക്കേഷൻ, ഇത് ദൈവിക കോടതി എന്നും പറഞ്ഞുള്ളതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ദൈവത്തിൻ്റെ നീതി ചുമ്മാതെ മനുഷ്യനിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ നീതി അതുപോലുള്ള ഒരു വ്യക്തി അതിൻ്റെ നടുവിൽ വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ റോമർക്ക് എഴുതിയിട്ടില്ല, ഞാൻ പഠിച്ചപ്പോൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞല്ലോ, ദൈവം നമ്മളെ നോക്കുമ്പോൾ ആരിൽ കൂടിയാണ് നോക്കുന്നത്? വായ്, നമുക്ക് വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്യുന്നുണ്ട്? ഇടനിലക്കാരനായി നിൽക്കുന്നു. കാര്യം ദൈവമെന്ന് പറയുമ്പോൾ ഹോളി ഗോഡാണ്. ഈ ഹോളി ഗോഡിന് നമ്മളെ, ദൈവത്തെ അങ്ങോട്ട് മാറ്റി നമ്മളെ നോക്കുവാണെങ്കിൽ നമ്മൾ എന്തായി പോവും? അപ്പം നമ്മൾ, നമ്മളെ ശുദ്ധിയുള്ളവനായി ദൈവം കാണുന്നത് ആരിൽ കൂടിയാ? യു ഗെറ്റ് ദിസ് പോയിൻറ്റ്സ്? ഇറ്റ്സ് ആക്ച്വലി ലിബിഡ് ഓഫ്, ആക്ച്വലി കോംപ്ലിക്കേറ്റഡ് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി സിമ്പിളായിട്ടുള്ളതായ കാര്യം. അപ്പം ദൈവത്തിൻ്റെ നീതി അല്ലേ? അപ്പം ഈ ദൈവത്തിൻ്റെ നീതി എല്ലാവർക്കും ആണോ? നമ്മൾ വായിക്കണം, വായിക്കണം, വായിക്കണം. 21 വായിച്ചു, ശബ്ദം ഉയർത്തി മലയാളത്തിൽ വായിച്ചു. ആ ആ, അപ്പം ഈ വചനം നമ്മൾ ഒന്ന് ഒരുമിച്ചുണ്ടല്ലോ, ഒരു ക്ലാസ് റൂം സ്റ്റൈലിൽ നമുക്ക് പോകാം. നോക്കിയേ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ നീതിയുടെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷാരോഗ്യരായി തീർന്നതുകൊണ്ട് ഇനിയും ഇതിൽ നിന്നൊരു മോചനം പാപിയായിരിക്കുന്ന മാനുഷിക ജാതിക്ക് കിട്ടണമെങ്കിൽ എന്തു വരണം? ദൈവനീതി വന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ദൈവനീതി എന്ന് പറയുന്നത് എല്ലാവർക്കുമല്ല, ദൈവനീതി വരുന്നത് വിശ്വസിക്കുന്ന എല്ലാവർക്കും, വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഇനി ആരിൽ വിശ്വസിക്കണം? യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള. ഡു യു സീ ദാറ്റ്? അപ്പം ദിസ് ഈസ് ഹൗ ജസ്റ്റിഫിക്കേഷൻ ഹാപ്പൻസ്. ഇങ്ങോട്ട് നോയോ, എനിക്ക് ഈ പവർ പോയിന്റ്സ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാത്തത്. എന്നാലും ഗോഡ് ഹിയർ, റൈറ്റ്? ഗോഡ് ഹിയർ, ഹ്യൂമൻ ഹിയർ, ഹ്യൂമാനിറ്റി ഇവിടെ. അപ്പോൾ ഈ ദൈവനീതി ആരിലേക്ക് ഇമ്പാർട്ട് ചെയ്യണം, ഇമ്പ്യൂട്ട് ചെയ്യണം? മനുഷ്യജാതിയിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചു, ഇതിന് മീഡിയേറ്ററായിട്ടൊരു വ്യക്തി വരുന്നു. ആര് വരുന്നു? യേശു ക്രിസ്തു വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എവിടോട്ട് വരിക? ഇവിടെ വന്നിട്ട് ഈ സാധനമാണ് എങ്ങോട്ട് പാസ് ഓൺ ചെയ്യുന്നത്? അപ്പോൾ ദൈവം മനുഷ്യജാതിയെ നീതീകരിക്കുന്നത് ആരിൽ കൂടിയാ? യേശു ക്രിസ്തുവിൽ കൂടി. ഇനി നമ്മൾ ഈ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. ഇനി മനുഷ്യജാതി ഇവിടെ നിൽക്കുന്നു, ഇവിടെ ലോകം, ഇവിടെ സർവ്വലോകവും ഇവിടെ. ഈ സർവ്വലോകത്തിലുള്ള എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ളതായ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ഈ ജസ്റ്റിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടോ? ആ, ദാറ്റ് ഇസ് ദ ഹോൾ പോയിൻ്റ്. ലോകം, ഹോൾ ലോകം ഇവിടെ, പക്ഷേ ഈ ലോകത്തിലുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ മനുഷ്യജാതി ആരിൽ വിശ്വസിക്കണം? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടുള്ള എന്തുള്ളൂ? ആക്സസ് ഉള്ളൂ. യു ഗെറ്റ് ഇറ്റ്? ഗോഡ്, ദൈവം ഇവിടെ, മനുഷ്യജാതി ഇവിടെ. ദ റൈറ്റസ്നെസ് ഓഫ് ഗോഡ് ഹാസ് ടു ബി ഇമ്പ്യൂട്ടഡ് ടു ദ ഹ്യൂമാനിറ്റി. ഇറ്റ് കനോട്ട് ഡയറക്ട്ലി ഇമ്പ്യൂട്ട്. കാര്യം, ഗോഡ് ഈസ് എ ഹോളി ഗോഡ്. അപ്പോൾ പാപിയായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. കാരണം പാപവും ദൈവവും നമ്മെ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും യോജിച്ച് പോകത്തില്ല. അപ്പോൾ ദൈവം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുക. എന്ത് ചെയ്യുക? വരിക. എന്നുവെച്ചാൽ ദൈവത്തെ തന്നെ അയക്കുക. അപ്പം ഈ ഒരു പ്രോസസ്സിൽ രണ്ട് കാര്യമാണ് നടക്കുന്നത്. ഈ തിയോളജിക്കൽ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഓൺലി സാറ്റിസ്ഫൈങ് ദ നീഡ് ഓഫ് സിന്നർ, ബട്ട് ഹീ ഈസ് ഓൾസോ സാറ്റിസ്ഫൈങ് ദ നീഡ് ഓഫ് ദ ഫാദർ. യു സീ ദ ഗ്ലോറിയസ് ഗോസ്പൽ വർക്ക്സ്. ഇതിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം, നമ്മൾ പലപ്പോഴും ആ എൻ്റെ പാപത്തിന് വേണ്ടി യേശു എന്ത് ചെയ്തു, മരിച്ചു എന്നും പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങ് നിർത്തും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് യേശുക്രിസ്തു മനുഷ്യജാതിയെ മാത്രമല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നത്, പക്ഷേ ആരെയും സാറ്റിസ്ഫൈ ചെയ്യുക. യു സീ ദാറ്റ്? ക്രൂസിഫിക്കേഷൻ ടൈമിൽ എന്തുവാ സംഭവിക്കുന്നത്? ക്രൂശീകരണത്തിൽ എന്താ സംഭവിക്കുന്നത്? ദ ഹോൾ സിൻ ഓഫ് ദ ഹ്യൂമാനിറ്റി കംസ് അപ്പോൺ ഹും? വൈ? ദ റാത്ത് ഓഫ് ഗോഡ്. ഇവിടെ ആരാ ആക്ച്വലി? ഇസ് ഇറ്റ് വെരി കൺഫ്യൂസിങ്? നോ, റൈറ്റ്? കാര്യം നമ്മൾ 19-ാം വാക്യത്തിൽ വായിച്ചു, സർവലോകവും എന്നുവെച്ചാൽ ദ ആങ്കർ ഓഫ് ഗോഡ്. അപ്പോൾ ആങ്കർ ഓഫ് ഗോഡ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ദൈവത്തിൻ്റെ ആങ്കർ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ചുമ്മാ മനുഷ്യരിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ മനുഷ്യൻ കരിഞ്ഞു പോവും, ഇല്ലാതായി പോവും. ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി കഴി. മോശ തന്നെ പറഞ്ഞില്ലയോ, മോശയ്ക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം തന്നെ പറഞ്ഞു, നീ ഞാനിതൊരു പാസ് ചെയ്തേ ഉള്ളൂ. ആ പാസ് ചെയ്ത് 40 ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരൻ താഴെ വന്നപ്പോഴത്തേനെ എന്തോ തേജസ്സായിരുന്നു. ഇന്ന് നമ്മൾ പറയും, അയ്യോ ദൈവം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലെ ദൈവം എന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥ ഗ്ലോറി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇത് താഴോട്ട് വരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക, നമ്മൾ യഥാർത്ഥമായി കർത്താവായ യേശു ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ദ റാത്ത് ഓഫ് ഗോഡ് ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ദൈവത്തിൻ്റെ റാത്ത് സാറ്റിസ്ഫൈ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം ആരെ അയക്കുന്നത്? യേശു ക്രിസ്തുവിനെ. വേദപുസ്തക അടിസ്ഥാന പ്രകാരം തൻ്റെ സ്വന്തം പുത്രനെ എന്ത് ചെയ്യുക? അയക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹി ഈസ് നോട്ട് ഓൺലി സാറ്റിസ്ഫൈങ് ദ സിന്നേഴ്സ് നീഡ്, ബട്ട് ഹീ ഈസ് ഓൾസോ സാറ്റിസ്ഫൈങ് ദ ആങ്കർ, ദ റാത്ത് ഓഫ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ റാത്ത് ആരല്ല ഫുൾഫിൽ ആകുന്നത്? യെസ്, നമ്മളപ്പം ഈ യേശുവിനെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാൽ പറ്റും. നമ്മളിപ്പം ഒരു ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മേശ എടുക്കാൻ വേണ്ടി പോവുക. കർത്താവിൻ്റെ മേശയ്ക്ക് എപ്പോഴും നമ്മൾ പറയും, നമ്മൾ ഈ ക്രൂശീകരണം നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവരണം. എത്ര ധ്യാനിച്ചാലും, എത്ര ഒരു 500 ഫ്ലാറ്റ് അല്ല 1000 ഫ്ലാറ്റ് ദൈവത്തിന് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാലും മതി വരത്തില്ല. നമ്മൾ എത്ര എത്ര സ്തുതിച്ചാലും, എത്ര സ്തുതി കാര്യം, നമ്മളിവിടെ നിൽക്കുമല്ലയോ, ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ പറയല്ലോ, കൃപാസനത്തോളം ഏത് സമയത്തും അടുത്ത് ചെല്ലുവാൻ ദൈവം നമുക്ക് ഒരവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിന് നടുവിൽ ഒരു വ്യക്തി പേ ചെയ്ത പ്രൈസ് ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ചുമ്മാതെ അങ്ങ് കയറി പോകാൻ പറ്റത്തില്ല. ദിസ് ഈസ് വാട്ട് ദ ഗ്ലോറിയസ് ഗോസ്പൽ. ദ ഗ്ലോറിയസ് ഗോസ്പൽ ഈസ് ദ റൈറ്റസ്നെസ് ഓഫ് ഗോഡ് ദറ്റ് ഹീ ഹാസ് ഗിവൺ അസ് ദ പ്രിവിലേജ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ടു ബി കോൾഡ് the sons and daughters of God. ee deviga neediyana yesu christuvil koodi namakku lebichirikkunathu. 21 ആം വാക്യം ഒന്നുകൂടി വായിക്കുന്നു. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട്. അപ്പോൾ ഇവിടെ ഈ ന്യായപ്രമാണത്തിന്, ദൈവിക നീതിക്ക് ന്യായപ്രമാണത്തിന് എന്തെങ്കിലും പ്ലാ ഇതുണ്ടോ? എന്തെങ്കിലും ഈ ഒരു പ്രോസസ്സിൽ ദ തോറയ്ക്ക് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ വേദപുസ്തകത്തിന് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ? ഇതിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുന്നേ ഉള്ളൂ. കാരണം പാപത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം, ദൈവത്തിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ സംഗതി വായിച്ചെങ്കിലേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇതിനെ ഒരു വ്യക്തിയെ നീതീകരിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തി നീതീകരിക്കണമെങ്കിൽ ആർക്കേ പറ്റത്തുള്ളൂ? ദൈവമില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം ഇതല്ല ഇപ്പോൾ ഇവിടെ വിഷയം. ഗോഡ്, റൈറ്റ്? പക്ഷേ യഹൂദന്മാരുടെ ചിന്ത മുഴുവനും ഈ സംഗതി ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ എന്ത് ചെയ്തിരിക്കുക? ഇതായിരുന്നു ഇവിടെ വലിയ വിഷയം. ഇതാ പുത്രൻ താഴെ വന്നിട്ടും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ ചിന്ത മുഴുവനും ഇദ്ദേഹത്തെക്കാളും വലിയ പുള്ളി ഞങ്ങളുടെ കയ്യിലുണ്ട്, ആരാ? ഞങ്ങളുടെ കയ്യിരിക്കുമല്ലേ. പിന്നെ ഇദ്ദേഹം എന്തു കാണിക്കുന്നേ? അത്ഭുതം ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് എന്താ? ഇവൻ സാത്താൻ്റെ സഹായത്തോടാ. ഇതാ കുഴപ്പം. അപ്പോൾ ദൈവം ദൈവമായി ഇറങ്ങി വന്നിട്ട് പോലും ആർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇവരുടെ ചിന്ത മുഴുവനും ദൈവമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാ റോമൻസിൻ്റെ അടിയിൽ ഞങ്ങൾക്ക് കഷ്ടത അനുഭവിക്കുന്നത്? എല്ലാ റോമ സാമ്രാജ്യത്തിനെ അടിച്ച് തകർത്ത് ഹി വുഡ് റെസ്റ്റോർ ദ കിങ്ഡം ഓഫ് ഇസ്രായേൽ. അവരുടെ ചിന്താഗതി അതാ. പക്ഷേ ഇവരുടെ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട് ആര് ലോകത്തിലേക്ക് വന്നത്? യേശു വന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു, ന്യായപ്രമാണം ഞങ്ങൾക്കുണ്ട്, ഗോഡ് ചോസസ്, വി ആർ ഹിസ് നോ ഹിസ് പീപ്പിൾ, ദൈവത്തിൻ്റെ മക്കളല്ല ഞങ്ങൾ, കർത്താവ് ഞങ്ങളുടെ ഇരിക്കുക, പിന്നെ ദൈവം ഞങ്ങളെ ശിക്ഷിക്കുമോ? കർത്താവ് ഞങ്ങളെ അങ്ങനെ ഇത് ഇടുവോ? പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, താഴോട്ട് വരുമ്പോൾ ഗോഡ് ഈസ് എ മേഴ്സിഫുൾ ഗോഡ്. He would give them a second chance. That is there. അപ്പോൾ ഇവർക്ക് ആക്ച്വലി ഇതൊന്നും ഈ യാഥാർത്ഥ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ പപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണത്തിന് പ്രാധാന്യത ഇല്ലെന്നല്ല, ന്യായപ്രമാണത്തിന് പ്രാധാന്യത കൊണ്ട് എന്താണ് പ്രാധാന്യത? പാപത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കുവാൻ. ദൈവത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ന്യായപ്രമാണം വേണം. പക്ഷേ ഒരു ന്യായപ്രമാണത്തിനോ ഒരു വ്യക്തിയെ നീതീകരിക്കുവാൻ കഴിയത്തില്ല. നീതീകരിക്കണമെങ്കിൽ ആര് വരണം? യേശുക്രിസ്തു കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ മാനവജാതിയെ തിരിച്ച് ദൈവത്തെങ്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് 22-ാം വാക്യം പറയുകയാണ്, ഈ പ്രോസസ്സ് വിളിച്ചു പറയുന്നത് ആരാ? ആ ന്യായപ്രമാണവും പ്രവാചകന്മാരുമാണ് ഈ സാക്ഷ്യം എന്തു ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നത്. വീണ്ടും പൗലോസ് എടുത്തു പറയുക 23-ാം വാക്യത്തിൽ, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു, അവൻ്റെ കൃപയാൽ. ആരുടെ കൃപയാൽ? അവൻ്റെ കൃപയാൽ എന്ന് പറഞ്ഞാൽ ആരുടെ കൃപയാൽ? ദൈവത്തിൻ്റെ കൃപയാൽ, ക്രിസ്തുവേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പം നോക്കണം, ഡിഡ് വി പേ എനി പ്രൈസ്? ഇവിടെ ഇപ്പം എന്താണ്, നമ്മളിപ്പോൾ ഈ പിക്ചറിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. ദ ഹോൾ ഹ്യൂമാനിറ്റി ഈസ് ഹിയർ, ജീസസ് ക്രൈസ്റ്റ് ഹിയർ, ഗോഡ് ഹിയർ, റൈറ്റ്? ഇവിടെ മാനവരാശിയുടെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിങ്കിലേക്ക് എന്ത് ചെയ്യുക? നീതീകരിക്കപ്പെടുക. ദൈവത്തിന് ഈ മാനവജാതി എന്ത് ചെയ്യണം? രക്ഷിക്കണം. അപ്പം ഇതിൻ്റെ കാരണം അറിയാലോ എന്തിനു വേണ്ടിയാന്ന്. ഒരു പുള്ളിക്കാരൻ പാവം ചെയ്തതാ. ആരാ? ആ നമ്മുടെ പഴയ അപ്പച്ചൻ തെറ്റിപ്പോയത് കൊണ്ടാണ് ഇതിൻ്റെ എല്ലാം വരുന്നേ വിഷയം. അപ്പം ദൈവത്തിന് മാനവജാതിയെ റെസ്റ്റോർ ചെയ്യണം, ഇവർക്കെന്ത് ചെയ്യണം? ദൈവത്തെങ്കിലേക്ക് പോവുകയും വേണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത് സൗജന്യം, റൈറ്റ്? അപ്പോൾ ഈ സൗജന്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ര ഈസിയായിട്ട് വായിച്ച് വിടരുത്. ഇവിടെ മാനവജാതി നിൽക്കുന്നു. മാനവജാതിയോട് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി പറയുക, $150,000. ഒരാളെൻ്റെ സന്നിധിയിലോട്ട് വരണമെങ്കിൽ 150,000, നമ്മൾ ഏറ്റവും കുറച്ചാണ് പറയുന്നത്. നമ്മൾ വീടിനൊക്കെ 500,000 ഒക്കെ ഇല്ലേ മുടക്കുന്നത്. എന്നിലോട്ട് മടങ്ങി വരണമെങ്കിൽ വലിയ ഇതൊന്നും ചെയ്യണ്ട, 150,000 ഒരു വ്യക്തി. അപ്പം പൈസ കൊടുത്തിട്ട് ആരിൽ വന്ന് വിശ്വസിക്കുമോ? ഇന്ന് അങ്ങനെ ആയിരുന്നു നമ്മൾ പോകായിരുന്നു. ദ റീസൺ വൈ ഐ എം എക്സ്പ്ലെയിനിങ് യു, ഐ വോണ്ട് ഓൾ ഓഫ് എസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രൂസിഫിക്കേഷൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ളതാകുന്ന വിശ്വാസികളോട് പറയുകയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു, എന്നാൽ ദൈവത്തിൻ്റെ കൃപ ക്രിസ്തുയേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഡിമാൻഡ് വെച്ചായിരുന്നെങ്കിൽ നമ്മളൊരു 5 പ്രാവശ്യം ചിന്തിക്കും. 5 അല്ലായിരിക്കും, 150,000 കൊടുത്ത് ഇത് പോണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കത്തില്ല. മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ബർഗർ വാങ്ങി നമ്മൾ ചിന്തിക്കുക, ഷുഡ് ഐ. ഒന്ന് നോക്കിയേ, ഒരു 150,000 $1 പോലും, ഒരു സെൻറ്റ് പോലും യേശു ക്രിസ്തു പറയുന്നില്ല നിങ്ങൾ എനിക്ക് തരണമെന്ന്, പക്ഷേ ഞാൻ അയച്ച എൻ്റെ ഈ പുത്രനിൽ നിങ്ങൾ വിശ്വസിച്ചാൽ സൗജന്യമായിട്ട് എൻ്റെ നീതി നിങ്ങളിലേക്ക് ഇറങ്ങുക. എന്താ നമുക്ക് ക്രിസ്തീയ ജീവിതം വളരെ ലാഘവത്തോട് കാണുന്നതെന്ന് അറിയാമോ? യു ഡിഡ് നോട്ട് പേ എനി മണി ഫോർ ഇറ്റ്. പീസ് ഓഫ് കേക്ക് പാസ്റ്റർ, വാട്ട് ഈസ് ദിസ്? നമ്മൾ പൈസ കൊടുത്ത് കഴിച്ച വണ്ടി എന്തെങ്കിലും ഒന്ന് വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വേദനിപ്പിക്കുമോ? നമ്മുടെ വീടിൻ്റെ ഗരാജ് ഡോറ് തുറന്നില്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുമോ? വൈ? $1 പോകുന്നൊരു ചിലവ് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ സംഭവം. ആ കർത്താവ് നമ്മളെ ചുമ്മാതല്ല നീതീകരിച്ചേക്കുന്നത്, തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. നമ്മളെ എന്തു ചെയ്തു? നമ്മൾ അവനിൽ വിശ്വസിച്ചെന്ന് പറയുന്നു. യേശു നമ്മളെ നീതീകരിച്ചു. We didn't pay any money. We didn't lose anything. സോ അതുകൊണ്ട് ഞാനൊരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ദൈവത്തോട് ഇപ്പം കരഞ്ഞങ്ങ് നിലവിളിച്ച് പ്രാർത്ഥിച്ചില്ല ഇപ്പോൾ എന്തു? കാരണം നമ്മളിതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടിയില്ലയോ? ഫ്രീ സ്റ്റാഫ് ആയതുകൊണ്ട് ഫ്രീ സ്റ്റാഫിന് അത്രയും ഇമ്പോർട്ടൻസേ ഉള്ളൂ. നമ്മളെ പിന്നെ ആകെ ഒന്ന് ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴാണ്. ഈ ലോർഡ് സപ്പറിൻ്റെ ഈ ടൈമിലാണ് നമ്മളെ ഇച്ചിരിയെങ്കിലും ഒന്ന് എന്തു ചെയ്യുന്നത്, ഓ എന്നാലും എനിക്ക് വേണ്ടിയാണല്ലോ ഈ യേശു മരിച്ചത്. പക്ഷേ പ്രിയ ദൈവങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, മോർ ദാൻ യുവർ ഹൗസ്, മോർ ദാൻ യുവർ വൈഫ് ആൻഡ് ഹസ്ബൻഡ്, മോർ ദാൻ യുവർ ചിൽഡ്രൻ, എനി പൊസഷൻസ് ദാറ്റ് യു ഹാവ് ഇൻ ദിസ് വേൾഡ്, ദിസ് വാല്യൂസ് ദ മോസ്റ്റ്. ദോ യു ഗോട്ട് ഇറ്റ് ഫ്രീ, it is so precious. don't simply give it out. Oh chindikirda, okay enikku free aayittu kittiyallo, no. Nee yan prasangikkumbol spiritual warfare ne pattiya nammal samsarichu kondirikkunnathu ee sectionalukalalla. ഈ ജസ്റ്റിഫിക്കേഷൻ ഒരു പേര് പറയും, പൊസിഷണൽ ജസ്റ്റിഫിക്കേഷൻ. ഞാനത് സർമണിൽ ആച്ചിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പൊസിഷണൽ ജസ്റ്റിഫിക്കേഷൻ ദാറ്റ് ഇവിടെ പൗലോസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചേ, 27-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ പ്രശംസ, യഹൂദ നിനക്ക് പ്രശംസിക്കാനൊന്നുമില്ല, ജാതീയനായി നിനക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അടുത്ത് എന്തോ പറയുന്നത്, നോക്കണം, ഏത് മാർഗത്താൽ, കർമ്മ മാർഗത്താൽ, ഇത് പ്രവൃത്തി ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു കാര്യമല്ല. ഇന്ന് നോട്ട് മോസ്റ്റ് ഓഫ് ദ റിലീജിയൻ എക്സെപ്റ്റ് ക്രിസ്ത്യാനിറ്റി പീപ്പിൾ ഗ്രൂപ്സ് ഹു ഡസൻ ബിലീവ്, ഇഫ് ദർ ആർ എനി ഗ്രൂപ്പ് റിലീജിയൻ ഹു ഡസൻ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ദേ തിങ്ക് ബിക്കോസ് ഓഫ് കർമ്മ മാർഗത്താൽ ഞങ്ങൾക്ക് മോശ പ്രാപിക്കാം, സാൽവേഷൻ. നോ, കാരണം പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. മനുഷ്യന്റെ പ്രവൃത്തി ആർക്ക് വേണ്ട? നോ, ദൈവത്തിന്റെ പൊസിഷണൽ ജസ്റ്റിഫിക്കേഷനിൽ ഹി ഡസന്റ് നീഡ് എനിബഡീസ് ഹെൽപ്പ്. കാരണം അങ്ങനെ വന്നാൽ നാളെ മനുഷ്യന് ക്ലെയിം ചെയ്യാം, എന്റെ സഹായത്തോടുകൂടിയാ ആരെന്നെ നീതീകരിച്ചത്. അപ്പൊ പൊസിഷണൽ ജസ്റ്റിഫിക്കേഷനിൽ ഹി ഡസന്റ് നീഡ് എനിബഡീസ് ഹെൽപ്പ്. ദൈവം പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ അയച്ച എന്റെ പുത്രനിൽ നീ വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ നിനക്ക് എന്താ ലഭിക്കുന്നത്? സൗജന്യമായി ദൈവത്തിൻ്റെ നീതി നിന്നിലേക്ക് അങ്ങ് ഇറങ്ങുക. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരിക്കൽ പറഞ്ഞതാ, എന്തിനാ ഈ ഹരിദ്വാറിൽ നിന്ന്, ഡെറാഡൂണിൽ നിന്ന് ഹരിദ്വാറിലേക്ക് 52 കിലോമീറ്റർ ഹിന്ദുസ് റോഡിൽ കൂടി എഴയുന്നത് എന്തിനാ? വയർ ദേ ബ്രൂസിങ് ദംസെൽഫ്, യെസ് ബ്ലഡ് ഊസ് ഔട്ട് ആസ് മച്ച് ആസ് ദേ ക്യാൻ ഹേർട്ട് ദംസെൽഫ്, bruise themselves. They would do it because they think the more they hurt, the more they bruise themselves, athramathram avar cheyidaya paapathinu shama. Neeshu nammode idu paranjarathallo, okay oru kaaryam cheyana, ningal Seattle nu Oregon vare ullana, ee nyayapramanam nammale angane padipichirunnengil ee deivo enikku illelum kolapoyilla. Pakshe nokanam avarude andathayil avar adu cheyyunnundu. കാരണം നമ്മൾ ഈ റോമാലേഖനം പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ ദൈവത്തിൻ്റെ ആവശ്യകത ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഐക്രിസ്തവനും അവനെന്താ, അവൻ ആ ഒരു ബോധമുണ്ട്. ദേ നീഡ് ഗോഡ് ഇൻ ദെയർ ലൈഫ്, റൈറ്റ്? അവർ പാപിയാണെന്ന് ആർക്കറിയാം, അവർ പാപം ചെയ്യുന്നുണ്ടെന്ന് ആർക്കറിയാം. പക്ഷേ അവരുടെ രീതി തെറ്റാ, അവർ പ്രതീക്ഷിക്കുന്നത് കർമ്മ മാർഗത്താൽ എന്ത് സംഭവിക്കും, പ്രവൃത്തിയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ഷ കിട്ടും. പക്ഷെ ദൈവം പറയുന്നത് കർമ്മ മാർഗത്താൽ, നോ, ആരിൽ കൂടിയേ നീതീകരിക്കപ്പെടുകയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ. ദിസ് ഈസ് വാട്ട് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാ ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പോൾ നാളെ നിങ്ങൾ ആരും സുവിശേഷം അറിയത്തില്ലെന്ന് പറയരുത്. ഇന്ന് നമ്മുടെ ദൈവസഭകളൊക്കെ ചെയ്യുന്ന പരിപാടികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും ആ വാചകം തന്നെ ഉച്ചരിക്കുന്നു, ബിലോങ് ബിഫോർ ബിലീഫ്. ഇവിടെ ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഈ ലോകത്തിൽ വന്നപ്പോൾ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, പോട്ടണ മക്കളെ കുഴപ്പമില്ല, നീ നാളെ ശരിയാവുമല്ലോ, നീ ഇപ്പം വന്നിരി. പക്ഷെ എന്തുവാ ജോൺ ദ ബാപ്റ്റിസ്റ്റ് വിളിച്ചു പറഞ്ഞേ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞുപോകുവാൻ. നിങ്ങളെ ആരാ പ്രേരിപ്പിച്ചത്? ഫസ്റ്റ് മെസ്സേജാ. ഓ, ഇന്ന് ഐപാസിലൊക്കെ അങ്ങനെ ഫസ്റ്റ് മെസ്സേജ് വന്ന ഇൻ്റർവ്യൂവിൽ അങ്ങനെ പ്രസംഗിച്ചാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ബോർഡ് മീറ്റ്, ഈ പുള്ളിക്കാരെ ശരിയാകത്തില്ല. ഇവിടെ നമുക്കെല്ലാം ഫുൾ സപ്പോർട്ടാണ്, അതിനൊന്നും കുഴപ്പമില്ല. അല്ല, ഞാൻ ചിന്തിക്കും, നിങ്ങളിത് ചിന്തിക്കണോ? ആശ്ശേരി, ഇത് ഇവിടെ നമുക്ക് ബിലോങ് ബിഫോർ ബിലീവ് അല്ല, ഇവിടെ അതല്ല വിഷയം. ഇവിടെ നമുക്ക് എങ്ങനെങ്കിലും നമുക്ക് എവിടെ പോകണം? സ്വർഗത്തിൽ പോകണമെങ്കിൽ മനുഷ്യനെ നമ്മളെ ചെത്തുന്ന സാധനം തരണം, പ്രൂൺ ചെയ്യണം. ഒരു പ്രസംഗത്തിൽ കൂടി ഞാൻ കർത്താവിൻ്റെ കൺഫേമിറ്റിയിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ പോയി. ഒരു മെസ്സേജിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നില്ലെങ്കിൽ പോയി. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ഈ ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞ രോ എൻ്റെ കൈ, നിങ്ങൾക്കറിയാം ഞാൻ ഒരാഴ്ചയായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുക. നല്ലതാ ഡയറിയിൽ നിന്നുള്ളതാ, ഡയറിയിൽ നിന്നുള്ളതായ വിടുതലൊക്കെ നല്ലതാ. പക്ഷെ മോർ ദാൻ ദാറ്റ്, ഈ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് കർത്താവിൻ്റെ കൺഫോമിറ്റിയോട് അടുക്കുവാൻ പറ്റില്ലെങ്കിൽ പോയി. ഈ വിടുതൽ എന്നൊക്കെ പറഞ്ഞ ഇത് ഇവിടെ വെച്ച് തരുന്നതാ, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഇവിടെ വെച്ച് തരുന്നതാ, മാനുഷിക റെപ്യൂട്ടേഷൻസ് ഇവിടെ വെച്ച് തരുന്നതാ. മോർ ദാൻ ദാറ്റ്, ഐ വോണ്ട് ബി മോർ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമുക്ക് വേണ്ടത്. ഇതുകൊണ്ടാണ് 12 അധ്യായത്തിൽ, അത് അവസാനത്തെ ആപ്ലിക്കേഷൻ പാർട്ടാണ്, 12 അധ്യായത്തിൽ പൗലോസ് തന്നെ വിളിച്ചു പറയുകയാണ്, ലോകത്തിന് അനുരൂപരാകാതെ. ആ ആരിലേക്ക് നമ്മൾ അടുക്കണം? നല്ലൊരു ചിത്രശലഭത്തിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ ഉള്ളതായ ആ ഗ്രീക്ക് പദം ചിത്രശലഭം. എങ്ങനെയാ ചിത്രശലഭം ആകുന്നതിന് മുമ്പിട്ട് എന്തുമായിട്ടാ? ആ എന്തു എൻ്റെ വാക്കം എന്തോ യാ പ്യൂപ്പ. ഈ സംഗതിയാ പിന്നെ എന്തായിട്ട് മനോഹരമായ ഒരു ക്രിസ്ത്യാനി ഇതുപോണക്ക് ആവേണ്ടത്. നീ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പം നീ ശിശുവാ. ഇന്നും പാസ്റ്റർ ഞങ്ങൾ പാല് പറട്ടെ, ഇന്നും പാല് തന്നാൽ മതി. ഇന്ന് സ്പിരിച്വൽ വാർഫെയറിനെ പറ്റി ഒന്നും പ്രസംഗിക്കരുത്. പാരം പ്രസംഗിച്ചാൽ പോയി, കഴിഞ്ഞ 2 സെക്ഷനിൽ വന്നവർക്കറിയാം ദൈവമേ ഈ പുള്ളിക്കാരെ ഇത് അന്ന് ഇന്നും പ്രസംഗിക്കാൻ പോകുന്നതായിരിക്കും. പക്ഷെ ഇന്നലെ വൈകിട്ട് നിങ്ങൾ വരേണ്ടതായിരുന്നു കേട്ടോ. കാരണം പൗലോസ് പറയാ, നമ്മൾ എന്ത് ചെയ്യണം? സത്യം എന്ത് ചെയ്യണം? ഇത് നമ്മുടെ ജീവിതത്തിൽ തൊട്ടേ തീണ്ടിയിട്ടില്ല ഈ സംഗതി. പക്ഷെ നമ്മൾ ചർച്ചിലൊക്കെ വന്നിട്ട് ഈ സെയിം നാക്കുകൊണ്ട് നമ്മൾ അടിച്ചങ്ങ് തകർക്കും അങ്ങ്. ഞാൻ തമാശ രീതിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കേട്ടിട്ട് ചിലപ്പോൾ കർത്താവിൻ്റെ കസേര പോലെ സ്വർഗത്തിൽ നിന്ന് പോകും. നമ്മുടെ ഈ ഇതൊക്കെ ഈ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ വി ഷുഡ് ബി ജെന്യുവിൻ ക്രിസ്ത്യൻസ്. വൈ? ഹി ഡിഡ്ന്റ് ആസ്ക് യു എനിതിങ്, ഹി ഗേവ് യു ഫ്രീലി, ഹി ഗേവ് യു ഫ്രീലി. ഈ പ്രോസസ്സിൽ ദൈവം ചെയ്തൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഹ്യൂമാനിറ്റി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യം, ഈ വിശ്വസിക്കുന്നതിനെ ദൈവം അങ്ങ് വാങ്ങിക്കുക. ഹീസ് ബൈങ് യു ത്രൂ ഹും. പിന്നെ ഈ വിശ്വസിക്കുന്നവന് അവന് പിന്നെ എന്തെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഹോൾഡ് ഉണ്ടോ? ഒരു ഹോൾഡും ഇല്ല. അവൻ പിന്നെ ആരുടെ കൺട്രോളിലാ? ദൈവത്തിൻ്റെ കൺട്രോളിലാ. ഇവൻ്റെ ജീവിതം പിന്നെ ആരുടെ കൺട്രോളിലാ ചലിക്കുന്നേ? നിങ്ങളെല്ലാം ഇത് പറയുന്നുണ്ടല്ലോ, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാ. അപ്പം ദൈവത്തിൻ്റെ കൺട്രോളിലാണ് നമ്മുടെ ജീവിതം മുഴുവനും. പിന്നെ നമ്മളെ സഹായിക്കുവാൻ വേണ്ടി മൂന്നാമതൊരു വ്യക്തിയെ ദൈവം അയച്ചായിരുന്നു. ആരാ? പരിശുദ്ധാത്മാവ് അല്ലേ. അപ്പോൾ ഈ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ചലിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അറിയാം. ഓക്കെ, ഇതെല്ലാം നല്ല സൂപ്പറാണ് പ്രശ്നം, നല്ല പിക്ചറൈസേഷൻ. നമ്മൾ ഏ ദൈവം എന്നെ ഇങ്ങ് വാങ്ങിച്ചു, ഇപ്പോൾ എന്നെ നടത്തുവാൻ വേണ്ടി ആരെ അയച്ചു? കാര്യസ്ഥനെ അയച്ചു. അതാരാ? പരിശുദ്ധാത്മാവ്. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ഞാൻ വിട്ടു തരത്തില്ല. ആ എനിക്ക് ഇച്ചിരിയൊക്കെ എന്ത് ചെയ്യണം? ആ എല്ലാം വിട്ടു തരാൻ പറയരുത്, ഇതാ നമുക്ക് പറ്റാത്ത. എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ്, യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ പ്രിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് പിടിക്കത്തില്ല. നിങ്ങളെല്ലാം ചിരിക്കുക. അതെന്താ ഇവിടെ എന്തോ സംഭവിച്ചേ? ആര് വാങ്ങിച്ചു നമ്മളെ? He bought you. That means you have no authority over your life. നീ എന്ന് പറയുന്ന വ്യക്തി നിന്റെ ജീവിതത്തിൽ എന്തുണ്ടെന്ന് പറയുന്നത്, നമ്മൾ പറയത്തില്ല ഭാര്യ രാജി എൻ്റെ സ്വന്തമാണെന്ന് പറയാൻ എനിക്കൊരു യാതൊരു റൈറ്റും ഇല്ല. അവൻ വിചാരിച്ച് അവനെ എടുത്തില്ലയോ? Can I stop? I cannot stop God. Lucas, oh my goodness. This guy, I love him. As long as ഞാൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലം അവൻ എൻ്റെ പൊസഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവൻ ആരുടെയാ? അവൻ ദൈവത്തിൻ്റെയാ. കാരണം ഞാൻ ദൈവത്തിൻ്റെ ആണെങ്കിൽ എന്നെ അറ്റാച്ച് ചെയ്ത് എന്ത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അതാരുടെയാ? ഈ വാച്ച് ആരുടെയാ? ഈ ഇരിക്കുന്ന ജാക്കറ്റ് ആരുടെയാ? ബൈബിൾ, ഐപാഡ്, എൻ്റെ കയ്യിരിക്കുന്ന പേഴ്സ്, എൻ്റെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ആരുടെയാ? വൈ? ഹി ബോട്ട് മീ. ഐ ഹാവ് നോ ക്ലെയിം ഓൺ എനി ഓഫ് ദോസ് തിങ്സ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ദൈവത്തെക്കാളും കൂടുതൽ നമ്മുടെ അച്ചായനെ അങ്ങ് സ്നേഹിക്കും. അച്ചായൻ ഒരു ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ്, പിന്നെ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. കാര്യം ഞാൻ ഒത്തിരി കേറുമോ? എൻ്റെ എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ട് പാസ്റ്റർക്ക് അറിയത്തില്ല, എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. വൈ? ഇതാ അവയർനെസ് നമ്മൾ പറയേണ്ട. എൻ്റെ കൊച്ചുങ്ങളല്ല എടാ, ഇത് ദൈവം തന്നതാണെങ്കിൽ മൈ ഗോഡ് നോസ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദം. ദാറ്റ് ഇസ് അഷുറൻസ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ ഈ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ഈ ദൈവത്തിന് നമ്മുടെ പിള്ളേരെന്തെങ്കിലും ഒരു വിഷയമാണോ? ഇതുകൊണ്ട് ഈ ദൈവം തന്നെ പറയുന്നത് കാക്കകളെ നോക്ക്, ലുക്ക് അറ്റ് ദ ലില്ലീസ് ഓഫ് ദ വാലി. അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അതിനേക്കാളും ശ്രേഷ്ഠർ. ഈ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ ഡോണ്ട് വറി, കർത്താവ് നമ്മളെ സഹായിക്കുമെന്നേ. ബാങ്ക് ബാലൻസ് അല്ല ഇവിടെ നമുക്ക് വിഷയം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അല്ല ഇവിടെ നമുക്ക് വിഷയം. നമ്മൾ എങ്ങനെങ്കിലും യേശു ഫ്രീ ആയി നൽകിയതായ ഈ മാർഗത്തിലൂടെ നമ്മളങ്ങ് ചെന്നാൽ മതി. This is the most important thing. I want all of us to understand the depth of this glorious gospel. You have no claim. You have no claim. പലപ്പോഴും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാമേ, നിങ്ങൾ ദൈവത്തെ കൂടുതലായി എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് കാര്യമാണെങ്കിലും, അത് വൺ വേ ഓർ അനദർ വേ, കർത്താവ് അത് നമ്മളിൽ നിന്ന് തെട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി നോക്കും. ഐ നോ സോ മെനി ഇൻസിഡൻസ്. ഞാൻ എൻ്റെ ഈ ഇടയ്ക്ക് നടന്നൊരു കാര്യം തന്നെ ഞാൻ പറയാം. സമയം പോകുന്നു. നിങ്ങളറിയാം എനിക്ക് ഈ വണ്ടിയൊക്കെ ഭയങ്കര ക്ലീൻ. ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പം വണ്ടി ഒന്ന് ഇടിച്ചായിരുന്നു. അപ്പോൾ അതിന് മുമ്പിട്ട് ഞാൻ സാൻ അന്റോണിയോ വരുമ്പോൾ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഇച്ചിരി പെയിൻറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ആ ഇടിച്ചതും കാര്യമായി, കാര്യം എല്ലാം കൂടി ഒന്ന് ശരിയാക്കി എടുക്കാമല്ലോ. അതിനുശേഷം പിന്നെ നമ്മൾ എക്സ്ട്രാ കെയർ ആയിരുന്നു, ഭയങ്കര കെയർ. ആഴ്ച ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളങ്ങ് കഴിയും. അതിനുവേണ്ടി നമ്മളൊരു പ്രഷർ വാഷറൊക്കെ അങ്ങ് വാങ്ങിച്ച് നമ്മൾ ഭയങ്കര കെയറാണ്. നമ്മുടെ കൈ ഇരിക്കുന്ന ഇനോ സ്പെഷ്യൽ വാക്യൂമൊക്കെ വെച്ച് അങ്ങ് ഭയങ്കര അകമൊക്കെ നല്ല മിനുക്കി എത്രയും നല്ലതായിട്ടാക്കാമോ. എന്നിട്ട് ഞാൻ കൊച്ചു വരാൻ നേരെ പറഞ്ഞു, ഞാൻ പറഞ്ഞു, യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു നോ ഈ ഷുഡ് നോട്ട് സ്പോയിൽ മൈ കാർ. അപ്പോൾ രാജു പറയും, അയ്യോ കൊച്ചിനേക്കാളും ഭയങ്കര ഇട്ടയും ചാച്ചിന് വണ്ടി ഓടാ. ഞാൻ പറഞ്ഞു, അയ്യോ അതൊക്കെ ശരിയായ കാര്യം. അങ്ങനെ ഒരു ദിവസം ജോയുടെ അവിടെ ലഞ്ച് കഴിച്ചിട്ട് ഭയങ്കര, അപ്പോൾ ഇതെല്ലാം അപ്പോയിൻമെൻറ്സ് ഇല്ല, ഇവിടുത്തെ വലിയ വലിയ കുഴപ്പം, നമുക്ക് അപ്പോയിൻമെൻറ്റ് വെച്ചേ പോകാൻ പറ്റും. അപ്പോൾ അടുത്ത അപ്പോയിൻമെൻറ്റിന് വേണ്ടി നമ്മൾ ഓടുവോ. അപ്പോൾ നോക്കണം, ഞങ്ങളുടെ ആ 320th അല്ല, നമ്മുടെ ആ വിങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ട് കൂടി ഇങ്ങനെ പറന്ന് വരുവോ. അപ്പം ഈ വണ്ടി കൺസെപ്റ്റ്, അന്ന് രാവിലെ നമ്മൾ എണീച്ച് ശരിക്കും കഴുകി നല്ല വൃത്തിയാക്കിയാ പോകുന്നത്. ബൂം, അടുത്ത ഒരു തട്ടൽ. എന്തോ ദൈവഭാഗ്യത്തിന് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. നിങ്ങളിപ്പോൾ എൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡ് നോക്കിയാൽ മതി, 2 മാസം മുമ്പ് നടന്നതാ. അങ്ങ് ചളിങ്ങി ഒരു വല്ലാത്ത രീതി അങ്ങ് കയറി. ഇവഞ്ചലി കർത്താവിനോട് പറഞ്ഞു, നീ നിൻ്റെ വണ്ടിയെ കൂടുതൽ സൂക്ഷിക്കരുത്. അതിനുശേഷം ഞാൻ പല പ്രാവശ്യം കർത്താവ് നമ്മളെ പാഠം പഠിപ്പിക്കാൻ നോക്കി, നമ്മൾ പഠിച്ചില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ കഴുകിയ 1.5 മാസത്തിന് ശേഷം എൻ്റെ വണ്ടി ഞാൻ കഴുകി. കാര്യം നമുക്ക് വിചാരിച്ചു വണ്ടി ആ സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഞാനൊരു ഉദാഹരണമേ പറഞ്ഞുള്ളൂ. പല പ്രാവശ്യം നമ്മൾ ഈ ഗരാജിലൊക്കെ വരുമ്പോൾ നോക്കും, കർത്താവേ ഇപ്പം ഞങ്ങളുടെ കാറിൻ്റെ അകവും നിങ്ങളൊന്ന് കാണണം. ഞങ്ങളുടെ പട്ടാഴി ചന്ത പോലും തോറ്റു പോകും. ഞാൻ ചുമ്മാ പറയല്ല, നമ്മൾ പരിപാടി നിർത്തി. ഇനിയും സമയമുള്ളപ്പോൾ നമുക്ക് എന്തുവാ, അതിനിടയ്ക്ക് നമുക്ക് എത്രയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങളങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് കേട്ടോ, നിങ്ങൾ എന്നെ പോലെ അല്ലെന്ന് അറിയാം. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. ദേർ ആർ സോ മെനി അതർ എക്സാമ്പിൾസ് ഐ ക്യാൻ ഗീവ് യു. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് ഞാൻ സഞ്ചരിച്ചാൽ ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ എൻ്റെ കാലങ്ങൾ തട്ടും. നിന്റെ കാലങ്ങനെ തത്തുണ്ടോ എന്ന് വിചാരിക്കണം, ചുമ്മാതല്ല. ദർ ഇസ് എ മെസ്സേജ് ഓഫ് ഗോഡ്, ദർ ഇസ് എ മെസ്സേജ് ഓഫ് ഗോഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയി മാറണം. അതിനുശേഷമേ എൻ്റെ അച്ഛനായാലും അമ്മാമയായാലും കുഞ്ഞുങ്ങളായാലും വണ്ടിയായാലും വീടായാലും എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ ഹി വുഡ് ടേക്ക് ഇറ്റ്, ഹി വുഡ്, ഐ ബിലീവ് ഹി വുഡ് ബ്രിങ് ഡാമേജസ്. ഇന്നൊന്ന് ചിന്തിച്ച് നോക്കണം, കർത്താവേ ഞാൻ ദൈവത്തെ എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? കാരണം ചുമ്മാതല്ല, ഹി ഹാഡ് ടു സെൻഡ് ഹിസ് ഓൺ സൺ ഫ്രീലി. ഹി ജസ്റ്റിഫൈഡ് യു, ഹി ഗോട്ട് എ ഫ്രീ ബൈ, ഹി ബോട്ട് യു, ഹി ബോട്ട് യു. ദാറ്റ് മീൻസ് യു ഹാവ് നോ അതോറിറ്റി ഓവർ യുവർ ലൈഫ്, യു ഹാവ് നോ അതോറിറ്റി ഓവർ യുവർ ലൈഫ്. വിൽ കണ്ടിന്യൂ ദിസ് ഇൻ ദ നെക്സ്റ്റ് വീക്ക്. We'll pray.